Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
അത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. അവിജാനതാം അസമ്യക് ദർശനം, അത് ചോദിക്കും. അതെങ്ങനെയിരിക്കും, അതെങ്ങനെയാണ്, അതിന് ഭാന നിവൃത്തി എന്നെ അത് വെളിപ്പെടുത്തുള്ളൂ. കണ്ടെത്താൻ കഴിയില്ല. അത് വെളിപ്പെട്ടാൽ എങ്ങനെയിരിക്കും എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അത് ജാഗ്രതത്തിലിരുന്നുകൊണ്ട് സ്വപ്നം എങ്ങനെയായിരിക്കും, സ്വപ്നത്തിലിരുന്നുകൊണ്ട് ജാഗ്രത എങ്ങനെയായിരിക്കും, അതിൻ്റെ അനുഭവത്തെ ആഗ്രഹിക്കും പോലെയാണ്. ഒന്ന് വിട്ടേ മറ്റൊന്നിലെത്താൻ പറ്റും, പക്ഷെ രണ്ടും അനുഭവങ്ങളാണ് താനും. നമ്മളൊന്ന് വിട്ട് മറ്റൊന്നിലേക്ക് പോകുന്നുണ്ട്, രണ്ടും വിട്ട് മൂന്നാമത് സൃഷ്ടിയിലേക്ക് പോകുന്നുണ്ട്. ഒന്നിൻ്റെ ഇരുന്നുകൊണ്ട് മറ്റൊന്നിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുക പ്രയാസം, സാധിക്കില്ല. ജാഗ്രതത്തിലിരുന്നുകൊണ്ട് മാർഗസ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വയ്യ. സ്വപ്നത്തിലിരുന്നുകൊണ്ട് ജാഗ്രതത്തിന് സാക്ഷാത്കരിക്കാൻ പറ്റും, സാധ്യമല്ല. ഇതിൻ്റെ രണ്ടിലിരുന്നുകൊണ്ട് സുഷുപ്തിയെ സാക്ഷാത്കരിക്കാൻ പറ്റും, ഇല്ല. ഈ മൂന്ന് അനുഭവങ്ങളും പരസ്പരം വേർപിരിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജാഗ്രതത്തിലിരുന്നുകൊണ്ട് തുരി അധികം എങ്ങനെ സാധിക്കും? ഇതിൻ്റെ നിവൃത്തിയിലേ അത് സാധ്യമാകും. അതിൻ്റെ നിവൃത്തി എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഷോക്ക് അടിക്കുന്നത് പോലെയോ അങ്ങനെയൊന്നുമല്ല. അതിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷകളെല്ലാം, അതിനെക്കുറിച്ചുള്ള കൽപ്പനകളെല്ലാം ഈ ജാഗ്രതയിൽ അന്തർഭവിച്ചു പോയി. അതാണ് അതിൽ വരുന്ന ദോഷം. നിങ്ങൾ ജാഗ്രതയിൽ ഇരുന്നുകൊണ്ട് ബ്രഹ്മജ്ഞാനത്തെ ഭാവന ചെയ്യും, ആ ഭാവനകളെല്ലാം ഈ ജാഗ്രതയിൽ അന്തർഭവിച്ചു പോയി. അതുകൊണ്ടാണ് ഭാഷ്യകാരം പറയുന്നത് ഇത് പ്രവൃത്തിക്ക് ഉപകരിക്കുന്നില്ല, നിവൃത്തിക്ക് ഉപകരിക്കുന്നുള്ളൂ. ബ്രഹ്മ അധികമോ എന്ന് പറയുന്നത് ഇതിന്റെ നിവൃത്തിയാണ്, അതാണ് ഇവിടെയും പറയുന്നത്. ഇതിന്റെ പ്രവൃത്തി എന്ന് കരുതുമ്പോഴാണ് നമ്മൾ വരുന്നത്. എന്താണ്? ഞാനിത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ആത്മദർശി പറയുന്ന ആ തരത്തിലല്ല അതാണ് പറയുന്നത്. ഇതിൻ്റെ നിവൃത്തിയെക്കുറിച്ച് നമ്മൾ സങ്കല്പിച്ചാൽ അത് പൂർണ്ണമാകത്തില്ല. കാരണം ഈ ഭാനത്തിൻ്റെ നിവൃത്തി, ആ നിവൃത്തിയിലാണിത് പ്രകാശിക്കുന്നത്. അപ്പം നിവൃത്തിയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളും പൂർണ്ണമാകത്തില്ല. കാരണം അവിടെ രണ്ടില്ല. ഈ ഭാനത്തിൻ്റെ നിവൃത്തിയിൽ ഒന്ന്, ഇതിൻ്റെ സ്വയം പ്രകാശം മറ്റൊന്ന്, അങ്ങനെയില്ല. അതുകൊണ്ട് സാങ്കേതികമായി പറയും അദ്വൈതത്തിന് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ. എന്താണ് ഈ അജ്ഞാന നിവൃത്തി? പറയും അത് ആത്മസ്വരൂപം തന്നെ. അജ്ഞാന നിവൃത്തി എന്ന് പറയുന്ന ആത്മസ്വരൂപം തന്നെ, അത് സാങ്കേതികമായൊരു ചർച്ചയാണ്. അത് ആത്മസ്വരൂപമാണെങ്കിൽ അജ്ഞാന നിവൃത്തിയെ നമുക്കെങ്ങനെ ഭാവന ചെയ്യാൻ പറ്റും? ആ ഭാവനയിൽ അജ്ഞാനം നിവർത്തിക്കുന്നില്ല, അജ്ഞാനമാണ് ആ ഭാവനയ്ക്ക് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഊഹാപോഹങ്ങളിലൂടെ ഭാവനയിലൂടെയെന്നും സാക്ഷാത്കാരം എന്ന് പറയുന്ന സ്ഥിതി ഒരുവനും സംജാതമാകത്തില്ല. മാറിയാൽ ശേഷിക്കുന്നത് എന്നേ പറയാൻ പറ്റും. വിഭ്രാന്തി നിവൃത്തമായ ശേഷിക്കുന്നത് ഏതുപോലെ? സുഷുപ്തി പോലെ. അവിടെ ഈ ഭ്രാന്തി നിവൃത്തമായിരിക്കുന്നു. അവിടെ എന്തോ ശേഷിക്കുന്നു. അതുപോലെ മറിച്ച് എന്താണ് ഇത്? വിജ്ഞാതം എന്ന് പറഞ്ഞാൽ അസമ്യക് ദർശന, ഇന്ദ്രിയ മനോ ബുദ്ധിക്ഷേപ ആത്മദർശന, അവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതിനെ നേടിയെടുക്കാൻ വേണ്ടി നമ്മളൊന്നും പരിശ്രമിക്കുന്നു. നേടിയെടുക്കാവുന്ന കയറി എന്തെങ്കിലും പരിശ്രമിച്ചാൽ അത് ഭ്രാന്തിയാണ്. മറിച്ച് പരിശ്രമങ്ങളെല്ലാം ഇതിനെ നിവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടിയിട്ടാണ് അത് ശ്രമസാധ്യവുമല്ല. ഒരാൾ ജാഗ്രതത്തിലിരുന്നുകൊണ്ട് ആഗ്രഹിക്കുന്നു, വിചാരിക്കട്ടെ എനിക്കിപ്പോൾ സ്വപ്നത്തിലേക്ക് പോകണം, ശ്രമസാധ്യമല്ല കാര്യം. ശ്രമങ്ങൾ അവസാനിച്ചാലേ പറ്റും, ജാഗ്രതത്തിലെ എല്ലാ ശ്രമങ്ങളും അവസാനിച്ചാലേ അയാൾ സ്വപ്നത്തിലെത്താൻ പറ്റും. മറിച്ച് ആരും ശ്രമത്തിലൂടെ അവിടെ എത്തിയിട്ടില്ല. ശ്രമം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നതാണ് സ്വേച്ഛയുള്ള ശ്രമം, പൗരുഷത്തോടുകൂടിയുള്ള ഒരു ശ്രമം. ആ ശ്രമത്തിലൂടെ ഒരാൾക്ക് സ്വപ്നത്തിലെത്താൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഈ ശ്രമിക്കുന്ന ഈ ജാഗ്രതത്തിനെ ബാധിക്കുന്ന ഒന്നാണ് സ്വപ്നം. സ്വപ്നത്തിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ശ്രമം കൊണ്ടെങ്ങനെ ഇവിടെ എത്താൻ പറ്റും സ്വപ്നത്തിൽ? ഇനി നിങ്ങൾ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ, നിങ്ങൾ ശ്രമിച്ച് ശ്രമിച്ച് തളരും. തളരുമ്പോൾ സ്വപ്നം എത്തിച്ചേരത്തില്ല. തളർന്ന് തളർന്ന് അവസാനം ഈ ജാഗ്രത ഇല്ലാതെയാകും, സുഷുപ്തിയിലേക്ക് പോകും. അവിടെ ജാഗ്രത ബാധിക്കപ്പെടും ശ്രമം കൊണ്ട്. ഇവിടെയാണ് അതുതന്നെ, ശ്രമം കൊണ്ട് ഈ ഭാനങ്ങളെല്ലാം ബാധിക്കുന്നു. സ്വപ്നത്തിലേക്ക് എങ്ങനെയാ പോകുന്നത്? അതിന്റെ പ്രക്രിയ സഹജമാണ്. ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും മാറി മാറി സഞ്ചരിക്കുന്നത് തുര്യന്റെ ഒരു കളിയാണ്. അത് സ്വേച്ഛയാ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സഹജമെന്ന് പറയുന്നു. അതുപോലെ ഇതും സഹജമായി സംഭവിക്കണം. ശ്രമങ്ങൾ കൊണ്ടല്ലേ എത്തുന്നത്? ശ്രമം കൊണ്ട് ഇത് നിവർത്തിക്കാം, ജാഗ്രത നിവർത്തിക്കാം. അതുപോലെ ഈ ആത്മദർശനവും സഹജമായി സംഭവിക്കുന്നതാണ്. ശ്രമങ്ങളെല്ലാം ഈ ഭാനത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, ഭാനത്രയം അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് അതിന് സഹജ സമാധി, സഹജ അനുഭവം എന്നെല്ലാം പറയുന്നത്. അതിനകത്തു അത്യന്തമേവ അവ്യുത്പന്ന ബുദ്ധി നാം നഹിതേഷാം വിജ്ഞാതം അസ്മാഭിർബ്രഹ്മേതി മാതൃഭൂതി. ഇവിടെ ചർച്ച ചെയ്യുന്നത് പാമ്പനെ കുറിച്ചല്ല എന്ന് പറയുന്നു. പാമ്പനെ സംബന്ധിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പാമ്പനെ സംബന്ധിച്ച് അവന് ജാഗ്രത സ്വപ്നവും സുഷുപ്തിയും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അവന് തുര്യനെ സംബന്ധിച്ചും ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഇതൊന്നും അവന്റെ ചർച്ചയ്ക്ക് വിഷയമല്ല എന്നർത്ഥം. അവനിതിന്റെ ഭേദങ്ങളെയോ ഇതിന്റെ വിശേഷതകളെയോ ഒന്നും മനസ്സിലാക്കുന്നില്ല. അവൻ ജീവിച്ചു മരിക്കുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ബ്രഹ്മത്തെ അറിഞ്ഞു എന്നോ അല്ലെങ്കിൽ അറിഞ്ഞില്ലെന്നോ ഒന്നും കരുതുന്നില്ല. അവൻ ബ്രഹ്മം ഒരു വിഷയമേ അല്ല. എന്താണ് അവന്റെ വിഷയമെന്നും അവൻ അറിയുന്നില്ല. അവൻ ലോകത്തിൽ ജീവിച്ചു പോകുന്നു. ഇവിടെ പറയുന്ന അതല്ല, ഭാഷകാരനെ എടുത്തു പറയുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്നത് സാധാരണക്കാരനെ കുറിച്ചല്ല. നമ്മൾ സാധാരണക്കാരെന്ന് പറയുന്ന അച്ഛന്മാർ, അവരെ കുറിച്ചല്ല. ഇത് അവർക്ക് വേണ്ടിയുള്ളതുമല്ല. ഇത് ബ്രഹ്മജ്ഞാനികളെ കുറിച്ച് തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മജ്ഞാനി രണ്ടു കൂട്ടരുണ്ട്. ഒന്ന്, ബ്രഹ്മജ്ഞാനം എന്നുള്ള ഭ്രമത്തിൽ കഴിയുന്നവർ. മറ്റൊന്ന്, ബ്രഹ്മജ്ഞാനം എന്നുള്ള ഭ്രമത്തിൽ നിന്ന് മോചിച്ചവർ. അവരെ കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന്, അല്ലാതെ അജ്ഞന്മാരെ കുറിച്ച് പാമരന്മാരെ കുറിച്ചിട്ട് പറഞ്ഞിട്ടെന്താ കാര്യം? അവരോടിത് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞാൽ ഇത് അവരുടെ തലയ്ക്കകത്ത് കയറത്തില്ല, ഗ്രഹിക്കാൻ പറ്റും. അവരുടെ കുറ്റമല്ല. കഴുതയായി ജനിച്ചത് കഴുതയുടെ കുറ്റമാണ്. കഴുതയാണെന്ന് പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? വേണമെങ്കിൽ നമുക്ക് പറയാം അത് അതിന്റെ ജന്മദോഷമാണ്. അത് ഭാരം ചുമക്കുക എന്നുള്ളതാണ് അതിന്റെ ജോലി, അല്ലാതെ ചിന്തിക്കുക എന്നുള്ളതല്ല. ഈശ്വരൻ അതിനെ അങ്ങനെ സൃഷ്ടിച്ചു. അപ്പോൾ അതിനെ നമ്മൾ മോശമാണെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും ഒരർത്ഥമല്ല. ഒരു കാര്യവും ചെയ്യണം, കഴുതയുടെ മുമ്പിൽ പോയി ഈ ബ്രഹ്മജ്ഞാനം വിളമ്പരുത്, അത്രയും വിവേകമെങ്കിലും കാണിക്കണം. കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അതാണ് ഇവിടെ പറയുന്നത്, അത്യന്തമേവ അവ്യുത്പന്ന ബുദ്ധീന എന്നത്. ഈ പറയുന്ന കാര്യങ്ങളും അത്യന്തം അവ്യുത്പന്ന ബുദ്ധി അങ്ങനെയുണ്ട്. മനുഷ്യരിൽ തന്നെ മറ്റു പല വിഷയങ്ങളും ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യമുണ്ടെങ്കിലും ഇതിൽ ശ്രദ്ധയും ഇതിൽ ഗ്രഹണ സാമർഥ്യം ഇല്ലാത്തവരുണ്ട് മനുഷ്യരിൽ തന്നെ. ആശ്രമത്തിൽ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നു, മനുഷ്യരിലുണ്ട്. ചിലർ വിചാരിക്കും ഇതിന് എന്നെക്കുറിച്ച് പറയുകയാണോ പറഞ്ഞു പറഞ്ഞു, അങ്ങനെയല്ല പറയുന്നു, മനുഷ്യരിൽ അങ്ങനെയുണ്ട്. അവിടെ ശ്രുതി വെറുതെ വിട്ടിരിക്കുകയാണ്. ശ്രുതി പറയുന്നു അവരെ വെറുതെ വിടുക, അവരിപ്പോ എന്ത് പണിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യട്ടെ. അവരെ നിങ്ങൾ പിടിച്ചു വലിച്ച് സത്സംഗത്തിനുകൊണ്ടിരുത്തരുതെന്നാ പറയുന്നു, ബുദ്ധിമുട്ടിക്കരുത്. അത്യന്തമേവ അവ്യുത്പന്ന ബുദ്ധിനാം, അവർക്ക് അവരുടേതായ ഗുണങ്ങളും മേന്മകളും എല്ലാം കാണും. പക്ഷെ ഇതിനെ സംബന്ധിച്ചിടത്തോളം അവ്യുത്പന്ന ബുദ്ധിയാണ്, ഒന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ജന്മദോഷം കൊണ്ട് അത് വെറുതെ വിട്ടേക്കുക. നഹി തേഷാം വിജ്ഞാതം അസ്മാവിർ ബ്രഹ്മേദി മതഭവതി. ഇവിടെ ചിന്തകന്മാർക്ക് സംഭവിക്കുന്നത് പോലെയുള്ള ബ്രഹ്മജ്ഞാനം ഭ്രാന്തിയൊന്നും അവർക്കില്ല. ആ തരത്തിൽ അവർ ഭാഗ്യവാന്മാരാണ്. വിജ്ഞാതം അസ്മാവിത് ബ്രഹ്മ, അങ്ങനെയൊരു ബോധമൊന്നും അവർക്കില്ല, ഞാനിത് ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കും. കാരണം അവരതിനെക്കുറിച്ച് കേൾക്കുന്നു ചിന്തിക്കുന്നുമില്ല, അവരവരുടെ ലോകത്താണ്. അവരെക്കുറിച്ച് സഹതപിച്ചിട്ടും കാര്യമില്ല, അവരെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. ഇവിടെ വിത്പന്ന ബുദ്ധികളെ കുറിച്ചാണ്, വിത്പത്തിയുള്ളവരെ കുറിച്ചാണ്, പറഞ്ഞാൽ കുറെയൊക്കെ ഗ്രഹിക്കുന്നവരെ കുറിച്ചാണ്, ശ്രവണം ചെയ്യാൻ താല്പര്യമുള്ളവരെ കുറിച്ചാണ്. അവർക്ക് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഭ്രമം ഉണ്ടാകാം, അത് പാടില്ലല്ലോ. ശ്രുതി ഇത്രയും അനുകമ്പയോടുകൂടി ഈ വിദ്യയെ ഉപദേശിക്കുന്നത് ആർക്കും ഭ്രമം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ശ്രവണം കൊണ്ട് അത് ഇല്ലാതാക്കിയും വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിക്കുന്നത്. ഇന്ദ്രിയ മനോബുദ്ധി ഉപാധിഷു ആത്മദർശനം തു ബ്രഹ്മ ഉപാധി വിവേക അനുപലംഭ ബുദ്ധ്യാദി ഉപാധിശ്ച വിജ്ഞാതത്വാ വിദിതം ബ്രഹ്മേത്തി ബോധ്യതേ ഭ്രാന്തി. ഈ ഭ്രാന്തി ഭ്രാന്തി എന്ന് പറയുന്നത് ഞാൻ പറയുന്നതാണ്, ഭാഷകാരൻ തന്നെ പറയുന്നു. ഇന്ദ്രിയ മനോബുദ്ധി ഉപാധിഷു ആത്മദർശന, മനസ്സിന് പരിശ്രമിച്ചാൽ ഏതുവരെ പോകാൻ പറ്റും? അങ്ങേറ്റം മനസ്സിന്റെ തലം വരെ. മനസ്സിലും മനസ്സിന് നിൽക്കാനേ പറ്റും, അതിനപ്പുറം പോകാൻ പറ്റത്തില്ല. മനസ്സാണ് ഇതിനു വേണ്ടി ശ്രമിക്കുന്നത്. മനസ്സ് ഇതിന്റെ അപകടം മനസ്സിലാക്കുന്നു, താൻ ബന്ധനത്തിൽപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ താൻ ഈ ജീവനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ താൻ ഈ ജീവനോട് കൂടി ചേർന്നതെന്ന് അസ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. ആ മനസ്സ് മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അവരാരല്ലേ, ബന്ധവും മോക്ഷവും രണ്ടും ഈ മനസ്സിന്റെ സങ്കല്പമാണ്, വ്യാവഹാരികമായ സങ്കല്പം. അതാണ് ഇന്ദ്രിയ മനോബുദ്ധിപാദിഷു ആത്മദർശന. പരമാവധി പോയാൽ അത് മനസ്സിന്റെ തരത്തിൽ നിൽക്കും, പിന്നെ അത് ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇവിടെയെല്ലാം നിൽക്കും. അതിലെല്ലാം ആത്മദർശനം എന്ന് പറയുന്നത് എന്താണോ, ഇതൊക്കെയാണ് പരമാവധി എന്ന് വരുന്നത്. അതാണ് അതിനുള്ള ആത്മദർശനം. അല്ല, സാധാരണ ഒരു മനുഷ്യൻ കൈ ആത്മാവുന്നു കാലാത്മാവുന്നു ഒന്നും കാണുന്നില്ല. പക്ഷെ അതിനോടെല്ലാം താതാത്മ്യപ്പെട്ടിരിക്കുന്നു. സ്പഷ്ടമല്ലേ? കണ്ണാണ് കാണുന്നു എന്നറിയാതെ താൻ കാണുന്നു എന്നറിയുന്നു. താനല്ലല്ലോ കാണുന്നത്, കണ്ണല്ലേ കാണുന്നത്. അത് ഇന്ദ്രിയങ്ങളിലുള്ള ആത്മദർശനമാണ്. കണ്ണിനെ തന്നെ താനായി കാണുന്നു വാസ്തവത്തിൽ. അതൊന്നും ആ കാണുന്നവൻ ചിന്തിക്കുന്നില്ല. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുകയാണ് അവിടെ ആത്മദർശനമുണ്ട്. രസനെയാണ് രസിക്കുന്നത്. പക്ഷേ അതിനോട് താതാത്മ്യപ്പെട്ടിട്ട് താൻ രസിക്കുന്നു എന്ന് വരുന്നു. കരണത്തെ കർത്താവായി കാണുന്നു. എല്ലാം കരണങ്ങളാണ്, എല്ലാത്തിനും കർത്തൃത്വ ബുദ്ധി വരുന്നു. അവിടെ വേർതിരിക്കറിയാൻ തന്നെ കഴിയുന്നില്ല. അതിന് പിന്നിൽ ഞാനൊരു കർത്താവുണ്ട്, ഇത് കേവലം കരണങ്ങളാണ്, അങ്ങനെ അറിയുന്നില്ല. അതാണ് ഇന്ദ്രിയങ്ങളിലുള്ള ആത്മദർശനം. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളിലും സംഭവിക്കുന്നു, അതിനോട് താതാത്മ്യപ്പെട്ടു പോകുന്നു. മനസ്സിന്റെ കാര്യമാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. അവർക്ക് ബ്രഹ്മ ഉപാധി വിവേക അനുപലംഭ, ബ്രഹ്മ ഉപാധി വിവേകം അവർ സംഭവിക്കുന്നില്ല. ഇതിനെല്ലാം നേരത്തെ പറഞ്ഞല്ലോ കേനേഷിതം എന്ന് പറഞ്ഞാൽ, അതുപോലെ ഈ കരണങ്ങളെ ചലിപ്പിക്കുന്നവനും ഈ കരണങ്ങളും തമ്മിലുള്ള വിവേകം വേർതിരിവ് അറിയുന്നതാണ് ബ്രഹ്മ ഉപാധി വിവേകം അനുപലംഭം. അതിന്റെ ഉപലബ്ധി ജ്ഞാനവനുണ്ടാകുന്നില്ല, വിവേകം ഉണ്ടാകുന്നില്ല. ബുദ്ധിയാദി ഉപാധിശ്ച വിജ്ഞാതത്വ, അവന് പ്രകടമായിരിക്കുന്ന എന്താണ്? ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഒന്ന് തന്നെ. മനസ്സ് ബുദ്ധി എന്ന് വേർതിരിച്ച് പറയുന്നുണ്ടെങ്കിലും ഒന്ന് തന്നെ. രണ്ട് തരത്തിൽ ഒന്ന് തന്നെ പ്രവർത്തിക്കുന്നു. വിജ്ഞാതമാണ്, അവൻ അതിന്റെ ലോകത്താണ്, മനസ്സിന്റെയും ബുദ്ധിയുടെയും ലോകത്താണ്. അവനെ സംബന്ധിച്ച് വിദിതം ബ്രഹ്മേത്വ ബുദ്ധി, മനസ്സിന്റെയും ബുദ്ധിയുടെയും ലോകത്തേക്കുന്നു. ഈ ജാഗ്രത് അഭിമാനം ദൃഢമായിരിക്കുന്നവൻ, വിശ്വഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നവന്, അവന് ഇവിടെ പലതരത്തിലുള്ള ഭ്രമാത്മകമായ അനുഭവം ഉണ്ടാകും. ഈ പ്രപഞ്ചഭാനം പോലെ തന്നെ അവന് ബ്രഹ്മഭാനവും ഉണ്ടാകും. അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്നൊരനുഭവം ഉണ്ടായാൽ പോലും അതും ഭാനകോടിയിലാണ് എന്ന് പറയുന്നു അദ്വൈതത്തിൽ. അതും ഒരു ഭാനം തന്നെ, അതും പരമാർത്ഥമല്ല. ഏതെങ്കിലും തരത്തിൽ വിദിതം ബ്രഹ്മ എന്ന് തോന്നുകയാണെങ്കിൽ ഭ്രാന്തി, കേവലം ഭ്രമമാണ്. മുക്തിയിലെ ഭ്രമമില്ലാതെയുള്ളു. മുക്തിയിൽ ഭ്രമം എന്നാൽ എന്താ അത്? മുക്തിയിൽ ഭ്രമമില്ലാതാകുക എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രമത്തിൽ നിന്നുള്ള മുക്തി എന്നാണ് അതിൻ്റെ അർത്ഥം. മുക്തി ഭ്രമത്തിൽ നിന്നാണ് സംഭവിക്കേണ്ടത്. ഈ ഭാനത്തിൽ നിന്നാണ് മുക്തി സംഭവിക്കേണ്ടത്. ഈ പ്രതീതിയിൽ നിന്നാണ് മുക്തി സംഭവിക്കേണ്ടത്. പ്രതീതിയിൽ നിന്ന്, ഭാനത്തിൽ നിന്ന് ഉള്ള മുക്തി എന്ന് പറയുമ്പോൾ ഈ പ്രതീതി മറയുക എന്നുള്ള അർത്ഥമല്ല, മറിച്ച് ഈ പ്രതീതിയിൽ നിന്ന്, ഭാനത്തിൽ നിന്ന് സ്വയം സ്വതന്ത്രനാകുക. അതാണ് സ്വതന്ത്രനാകുന്നതിന് മറയേണ്ട കാര്യമില്ല. മറഞ്ഞാലും വിരോധമില്ല. ഇത് മറഞ്ഞാൽ മുക്തനാകണമെന്നുമില്ല. അതാണ് സുഷുപ്തി സംഭവിക്കുന്നത്. ഈ ഭാനം പ്രതീതി അവിടെ മറയുന്നു, പക്ഷേ വീണ്ടും താൻ ബന്ധനത്തിലേക്ക് വരുന്നു. അപ്പം മറയുക എന്നുള്ളതല്ല ഭ്രാന്തിമുക്തി. ആ ഭ്രാന്തിമുക്തിയിൽ വിദിതം ബ്രഹ്മ എന്നവൻ മനസ്സിന്റെയോ ബുദ്ധിയുടെയോ തലത്തിൽ അറിയുന്നില്ല. ആ ഭ്രാന്തിയിൽ നിന്നും അവൻ മുക്തനായിരിക്കുന്നു. ഇത്യത സമ്യക് ദർശനം, അതാണ് സമ്യക് ദർശനം. ഭ്രാന്തി മാറിയാൽ ശേഷിക്കുന്നതാണ് സമ്യക് ദർശനം. ഇനി സമ്യക് ദർശനത്തെ കുറിച്ച് പറയാൻ പറ്റും. സമ്യക് ദർശനം ഇന്ന തരത്തിലാണെന്ന് പറയാൻ വയ്യ. സമ്യക് ദർശനം തത്വമസിയാണ്, അഹം ബ്രഹ്മാസ്മിയാണ് എന്നൊന്നും പറയാൻ വയ്യ. കാരണം ഈ അഹം ബ്രഹ്മാസ്മിയും തത്വമസിയും എല്ലാം ഭ്രാന്തമായി അനുഭവപ്പെടാം. അതുകൊണ്ടാണ് ഒരുവൻ ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. ഇത്തരം അനുഭവങ്ങളും അങ്ങനെ വരാം. അത് ശ്രുതിയെ തന്നെ ബോധിപ്പിക്കുന്നതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രുതി ബോധിപ്പിക്കുന്നതിനും ഒരുവന് ഭ്രാന്തി ഉണ്ടാകാം. അത് മാറ്റാനാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞല്ലോ, ഇവിടെ പറയുന്നത് പാമരന് വേണ്ടിയിട്ടല്ല, അതന്നെ ഇവിടെ പറയുന്നത്. സമ്യക് ദർശന പൂർവപക്ഷത്വേന ഉപന്യസ്യതേ. അതുകൊണ്ട് ഇതിനെല്ലാം നമ്മൾ പൂർവപക്ഷമായി ഗ്രഹിച്ചാൽ മതി. ആത്മബോധത്തെക്കുറിച്ച് സാധാരണ പറഞ്ഞു വരുന്ന എല്ലാ കാര്യങ്ങളും, ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും പൂർവപക്ഷമായി ഗ്രഹിച്ചാണ്. ഒന്ന് സിദ്ധാന്തമല്ല, അതാണ് സമ്യക് ദർശന പൂർവപക്ഷത്വേന ഗ്രഹിച്ചാൽ മതി. അപ്പൊ സിദ്ധാന്തം എന്താ? അത് വിദിത അവിദിതാഭ്യാം അന്യത് പറഞ്ഞു. അറിഞ്ഞതിൽ നിന്നും അറിയപ്പെടാത്തതിൽ നിന്നും അന്യത്, അതാണ് സിദ്ധാന്തം. സമ്യക് ദർശനം വിജ്ഞാതം അവിജാനതാം, അതിനാണ് പറഞ്ഞത് അവിജാനതാം വിജ്ഞാതം. ഇത്തരം ദ്വന്ദ്വാത്മകമായ അനുഭവങ്ങളിൽ നിന്നും മോചിച്ചവനാണ് ഇതിനറിയുന്നത്. അതൊന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ? സാധ്യമല്ല. അതെന്തല്ലെന്നായെന്നേ പറയാൻ പറ്റും, എന്നേ ശ്രുതി പറയുന്നുള്ളൂ. ആചാര്യൻ അങ്ങനെ പറയുന്നു, ഇതിന്നതല്ല എന്നേ പറയുന്നു. ഒരാളോട് ജാഗ്രത ഇരുന്നുകൊണ്ട് സ്വപ്നം ഇന്നതാണെന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? എങ്ങനെ അനുഭവപ്പെടുത്തി കൊടുക്കാൻ പറ്റും? ഒരു വഴിയുണ്ട്, അത് ജാഗ്രത അല്ല എന്ന് ബോധിപ്പിക്കുക. ജാഗ്രത അല്ല എന്ന് ബോധിപ്പിക്കുന്ന സ്വപ്നം ഇല്ലെന്നാണോ അതിനർത്ഥം? അല്ല, സ്വപ്നമുണ്ട്. പക്ഷേ ജാഗ്രതയിലിരുന്ന് മറ്റൊരാളെ ബോധിപ്പിക്കുമ്പോൾ അതിന് ജാഗ്രത അല്ലെന്നേ ബോധിപ്പിക്കാൻ പറ്റും. അല്ലാതെ ഇന്നത് സ്വപ്നമെന്ന് ബോധിപ്പിക്കാൻ പറ്റത്തില്ല. അത് ബോധിപ്പിക്കണമെങ്കിൽ പിന്നെ സ്വപ്നത്തിലേക്ക് പോകണം. അവിടെ ചെന്നാൽ ബോധിപ്പിക്കേണ്ട ആവശ്യവും വരുന്നില്ല. അവിടെ ഈ ബോധനം അവിടെ നിഷ്ഫലമായി തീരുന്നു. എന്തുകൊണ്ടത് സ്വാനുഭവമായി? ഇവിടെ ബോധിക്കേണ്ടവനും ബോധിപ്പിക്കേണ്ടവനും അവിടെ ഇല്ല. അതുപോലെ തന്നെ വിജ്ഞാതം അവിജാനതാമിതി അഥവാ ഹേത്വർത്ഥം ഉത്തരാർത്ഥോ അവിജ്ഞാതം ഇത്യാദി. ഇവിടെ പൂർവാർത്ഥത്തിൽ പറഞ്ഞതിന് യസ്യാമതം തസ്യമതം മതം യസ്യന വേദസ എന്ന് പറയുന്നതിന് ഉള്ള യുക്തിയാണ് പിന്നീട് പറയുന്നത്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? യസ്യ അമതം തസ്യ മതം മതം യസ്യന വേദസ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അതിന്റെ യുക്തിയാണ് പറഞ്ഞത്. ഹേതുരൂപത്തിൽ എന്താണ്? അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം, അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഗുരു പരമ്പരയിൽ അങ്ങനെയാണ് സത്യം നിലനിൽക്കുന്നത്. അറിഞ്ഞു എന്ന് അവകാശപ്പെടുന്നവർ ഇതിനറിയുന്നില്ല. അറിഞ്ഞവർക്ക് ഇത് വിഷയമല്ല. അതുകൊണ്ട് എന്താണ്? യസ്യമതം തസ്യമതം, അങ്ങനെ യോജിപ്പിക്കാം. അപ്പോൾ ഒന്ന്, ആദ്യം ഇത് വ്യാഖ്യാനിച്ചത് പരമമായ സത്യത്തിന്റെ പ്രകാശനം എന്നുള്ള നിലയ്ക്ക്. രണ്ടാമത് പറയുന്നത് പരമമായ അനുഭവത്തിന്റെ യുക്തി എന്നുള്ള നിലയ്ക്ക്. രണ്ട് തരത്തിൽ ഈ മന്ത്രത്തെ വ്യാഖ്യാനിക്കാമെന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. യസ്യ മതം തസ്യ മതം മതം യസ്യ ന വേദസ അവിജ്ഞാതം വിജാനതാം വിജ്ഞാതം അവിജാനതാം. പ്രതിബോധവിദിതം മതം അമൃതത്വം ഹി വിന്ദതേ ആത്മന വിന്ദതേ വീര്യം ജയാ വിന്ദതേ അമൃതം. ഇതില് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പറയുന്നു ധരിക്കണ്ട. ശ്രുതിയുടെ ഒരു രീതിയാണ്, അല്ലെങ്കിൽ ഉപദേശത്തിന്റെ ഒരു രീതിയാണ്. സംഗ്രഹിച്ച് പറയുക, പിന്നെ അതിനെ വിശദീകരിച്ച് പറയുക. ഭാഷ്യകാരനും അതാ ചെയ്യുന്നു. ആദ്യം സൂത്രവാക്യങ്ങളിലൂടെ പറയും, പിന്നീട് സ്വയം അതിനെ വ്യാഖ്യാനിക്കും. ശ്രുതി അത് തന്നെ ചെയ്യുന്നു, സംഗ്രഹിക്കുന്നു, വിപുലീകരിക്കുന്നു. പ്രതിബോധവിദിതം മതം എന്ന് പറയുമ്പോൾ അതിൽ ഇതുവരെ പറഞ്ഞതിന് സംഗ്രഹിച്ചിരിക്കുന്നു. നമ്മൾ കേട്ടതിൽ നിന്നും പുതിയതായി എന്തെങ്കിലും കേൾക്കാനായി ശ്രമിക്കേണ്ട, പറയാനും ശ്രമിക്കുന്നു. അത് പിന്നെ നമുക്ക് അതിൻ്റെ രീതി മാറ്റി പറയാം, ശൈലികൾ മാറ്റി പറയാം, വേറെ തരത്തിലൂടെ മനസ്സിലാക്കാം. ഏത് വഴിക്കൂടെ ആയാലും ചെന്നെത്തുന്ന ഒരു സ്ഥലത്ത് തന്നെ അതിൻ്റെ പരമാർത്ഥത്തിൽ പുതുമയൊന്നുമില്ല. ആഖ്യാന ശൈലിയിൽ ചിലപ്പോൾ എന്തെങ്കിലും പുതുമകൾ വന്നെന്നിരിക്കും. ശ്രുതിയെ സംബന്ധിച്ച് വെളിപ്പെടുത്താൻ ഒരു കാര്യമേ ഉള്ളൂ, അതിനെ വെളിപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്നു. അതാണ് ഈ മന്ത്രത്തിന് ചെയ്യുന്നത്.